ഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയുമതുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാണ്. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ അതിപ്രാധാന്യമായ 3 പുനരാഗമനങ്ങളെ ഒരൊറ്റ വിഷയമായി 2000 വർഷങ്ങൾക്ക് മുൻപേ പരിശുദ്ധാത്മാവിൽ പത്രോസ് ശ്ലീഹ ഓർമ്മിപ്പിച്ചതും വേദപുസ്തകത്തിൽ എഴുതിയതുമായ വാക്യശകലങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവിന്റെ രഹസ്യവരവ്, കർത്താവിന്റെ പരസ്യവരവ്, കർത്താവിന്റെ ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവ്, പുതിയ യെരുശലേമിലേക്കുള്ള വരവ് എന്നീ പുനരാഗമനങ്ങളെല്ലാം തനൊരൊറ്റ വിഷയമായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ 5 പുനരാഗമനങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരിക. ആ പ്രവചനം 2000 വർഷം മുൻപ് നിറവേറിക്കഴിഞ്ഞു. ഇനി യേശു സഭയ്ക്ക് വേണ്ടി മണവാളനായി വരിക. 3, സഭയുമായി രാജാവായി വരിക. 4, ന്യായം വിധിക്കുവാൻ ന്യായാധിപനായി വരിക. 5, സഭയുമായി പുതിയ യെരുശലേമിലേക്ക് വരിക. ഈ 4 വരവുകളെ പത്രോസ് ശ്ലീഹ ഇവിടെ ഒരൊറ്റ വിഷയമായിട്ട് ചിത്രീകരിക്കുകയാണ്. അതിലതിപ്രാധാന്യമായ 3 ശാസ്ത്രീയ സത്യങ്ങൾ താൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1, സമയം. 2, ആകാശം. 3, മൂലപദാർത്ഥങ്ങൾ. കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെ സമയം. ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശത്തെ കുറിച്ച് മൂലപദാർത്ഥങ്ങൾ കത്തിയഴി, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഈ വിഷയം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ എല്ലാം സംഭവിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും. കർത്താവിന്റെ ഓരോ വരവിലും സംഭവിക്കേണ്ട വിഷയങ്ങളാണിത്. കർത്താവിന്റെ രഹസ്യ വരവ് കഴിഞ്ഞാൽ ആകാശത്തിന്റെ പല ലെയറുകളും മാറ്റപ്പെടും. വെളിപ്പാട് ദിവസം 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും ഭൂമിയിലുണ്ടാകുന്ന മറ്റിതര പ്രത്യാഘാതങ്ങൾക്കും അതിന് കാരണമാകും. കർത്താവ് രാജാവായി വന്നിവിടെ ഭരണം കഴിഞ്ഞാൽ ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ആ സന്ദർഭത്തിൽ താൻ ന്യായാധിപനായി വരികയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തിന് വ്യത്യസ്തമായ ഘട്ടങ്ങളുള്ളത് കൊണ്ട് വേദപണ്ഡിതന്മാർ അത് അംഗീകരിച്ചുകൊണ്ടും നമ്മുടെ വിഷയത്തിന്റെ ഒരു പൊതുചിന്തയായതുകൊണ്ട് ഇതിനെ ഏകമായും ഞാൻ സംസാരിക്കുമ്പോൾ പ്രവചനത്തിന്റെ കൃത്യമായ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. ആൾക്കാർ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ 2000 വർഷമായി യേശു വരുന്നു വരുന്നു എന്ന് പ്രസംഗിക്കുന്നു, ഇതുവരെയും യേശു വന്നില്ല, 2000 വർഷമാകുമ്പോൾ യേശു വരും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നൊക്കെ ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. വേദപുസ്തകത്തിൽ ഒരിടത്തും യേശു 2000 വർഷമാകുമ്പോൾ വരുമെന്ന് എഴുതിയിട്ടില്ല. വേദപുസ്തകം അറിയാവുന്നവരാരും അതാരെയും പഠിപ്പിച്ചിട്ടില്ല, ഒരിടത്തും പ്രസംഗിച്ചിട്ടുമില്ല. എന്നാൽ യേശു വരും എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് യേശു എന്തുകൊണ്ട് വന്നില്ല? ഇനിയും യേശു വരുമോ? യേശുവിന് വേണ്ടി കാത്തിരിക്കണമോ എന്നുള്ള ചിന്ത വരുമ്പോൾ പത്രോസ് ലീഗ പറയുന്നത് ശ്രദ്ധിക്കുക. 2 പത്രോസ് 3:8-9, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഒന്ന്, സമയത്തെ കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം. എന്താണ് സമയം? നിങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ കുന്നന്താനത്ത് 8:05 എന്ന് ഞാൻ പറയും. പക്ഷെങ്കിൽ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ചൊവ്വാഴ്ച രാവിലെ 6:30 ആയതേയുള്ളൂ. ഇപ്പോൾ അബുദാബി എത്ര സമയമായിരിക്കണം സാമ്പാസ്? വൈകുന്നേരം 6:30 ആയി. ഇതിലേതാണ് യഥാർത്ഥമായ സമയം? സമയം എന്നാൽ എന്താണ്? സമയം എന്തായി എന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല ഞാൻ ഇവിടെ ചോദിക്കുന്നത്. സമയം എന്നാൽ എന്താണ്? സമയം എന്നാൽ സൂര്യൻ അഭിമുഖമായിട്ട് ഈ ഭൂമി മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ കറങ്ങുമ്പോൾ 360 സമയരേഖകളിലൂടെ കടന്നുപോകും. ആ സന്ദർഭത്തിൽ ആ രേഖയുള്ള രാജ്യത്തിന് അതവരുടെ സ്റ്റാൻഡേർഡ് സമയം. മെഡ്രാസിൽ സൂര്യൻ നമ്മുടെ സമയരേഖയിൽ വരുന്നത് നമ്മുടെ സമയമാണ്. പക്ഷെങ്കിൽ അത് അമേരിക്കക്കാരുടെ സമയമല്ല, റഷ്യക്കാരുടെ സമയമല്ല, ചൈനക്കാരുടെ സമയമല്ല. അപ്പോൾ സമയം ആപേക്ഷികമാണ്. യഥാർത്ഥ സമയം എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? ഗ്രീനിച്ച് ടൈം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടൈം റെയിൽവേയിൽ, റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലുമൊക്കെ യൂണിവേഴ്സൽ ടൈമാണ് പറയുന്നത്. ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ 2 പറയുമ്പോൾ അവരതിന് 13, 14, 15 എന്ന് പറയും. അത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിൽ സൂര്യനെത്തുമ്പോൾ അതാണ് യൂണിവേഴ്സൽ ടൈം. ഇതിലേതാണ് യഥാർത്ഥമായ സമയം? സമയത്തെ കുറിച്ച് ഇനിയും ചിന്തിക്കുമ്പോൾ മഹാരഥനായ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ പ്രത്യേക ആപേക്ഷിക സിദ്ധാന്തം എന്നൊരു ഘടകമുണ്ട്. അതിനെക്കുറിച്ച് ബുദ്ധിജീവികൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും ഇന്നും ഗ്രഹിക്കുവാൻ മനുഷ്യനെ കഴിഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹം പറയുന്നത് സമയം സ്ഥലം പോലെ നിശ്ചലമെന്നാണ്. നാം ഈ പറയുന്ന സമയമല്ലത്, അത് സ്ഥലം പോലെ നിശ്ചലമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ചിന്ത എവിടെയുണ്ട്? സ്ഥലത്തിന്റെ മുൻപിലേക്ക് പോകാം, സ്ഥലത്തിന്റെ പുറകിലേക്ക് പോകാം. പക്ഷേ സമയത്തിന്റെ മുൻപിലേക്ക് പോകാൻ കഴിയുമോ, സമയത്തിന്റെ പുറകിലേക്ക് പോകാൻ കഴിയുമോ? എനിക്കിവിടെ നിന്നുകൊണ്ട് തിങ്കളാഴ്ചയിലേക്ക് പോകുവാൻ കഴിയുമോ, എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ബുധനാഴ്ചയിലേക്ക് പോകുവാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് നാമെല്ലാം ത്രിമാന ജീവികൾ ആണ് എന്നാണ്. വി ഓൾ ആർ ഇൻ ദ സ്റ്റേറ്റസ് ഓഫ് ത്രീ ഡൈമെൻഷൻ. വി ആർ ത്രീ ഡൈമെൻഷൻ ബീങ്. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയാത്തത്. When we become in the stage of fourth dimension, the time is still just like a place. നാം നാലാം മാനങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാലം വന്നാൽ അവിടെ സമയം നിശ്ചലമാണ്. അതിന് ഭൂതകാലമില്ല, ഭാവികാലമില്ല, എപ്പോഴും വർത്തമാനകാലമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് അവിടെ രാത്രിയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ചിന്തകൾ ആവശ്യമായിരുന്നു. സമയം, സമയം ഒരു സമസ്യയാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ്. നമ്മുടെ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ദിവസങ്ങൾ ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റിത്തിരിയുമ്പോൾ നമ്മുടെ ഒരു ദിവസമായി. നമ്മുടെ ഭൂഗോളം 94 കോടി കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർഷമായി. 107,200 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഈ ഭൂഗോളം 365 ദിവസം കൊണ്ട് മാത്രമേ 94 കോടി കിലോമീറ്റർ യാത്ര ചെയ്ത് തീർക്കൂ. അഥവാ അണ്ടവൃത്താകൃതിയുള്ള ഒരു ഭ്രമണത്തിലൂടെ സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി തീർക്കൂ. അതാണ് നമ്മുടെ ഒരു വർഷം. അപ്പോൾ സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി തീർക്കുന്നതാണ് വർഷമെങ്കിൽ നമുക്കിപ്പോൾ 2003 ആയി. സൂര്യന് ചുറ്റും മറ്റു ഗോളങ്ങളും കറങ്ങുന്നുണ്ടല്ലോ, അവയുടെ സമയം നമുക്ക് നോക്കാം. ചൊവ്വായിൽ ഇപ്പോൾ 1000 ആയുള്ളൂ. കാരണം നമ്മുടെ 687 ദിവസങ്ങൾ കൊണ്ട് മാത്രമേ ചൊവ്വ സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കൂ. കാരണം അതിന്റെ ഭ്രമണപഥം കുറെ കൂടെ വലുതാണ്. വ്യാഴത്തിൽ ഇപ്പോൾ 160 ആയുള്ളൂ. യേശു ജനിച്ചിട്ട് 160 വർഷമേയാണ്. കാരണം നമ്മുടെ 11 വർഷവും ഏകദേശം 250 ലധികം ദിവസങ്ങളും വേണം വ്യാഴത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുവാൻ. ശനിയിൽ ഇപ്പോൾ കേവലം 68 ആ. കാരണം നമ്മുടെ 29 വർഷങ്ങളും ഏകദേശം 180 ദിവസങ്ങളും വേണം വ്യാഴത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുവാൻ. നെപ്റ്റ്യൂണിൽ ഇപ്പോൾ 12 ആ. കാരണം നമ്മുടെ 164 വർഷങ്ങൾ വേണം നെപ്റ്റ്യൂണ് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുവാൻ. പ്ലൂട്ടോയിൽ ഇപ്പോൾ 8 ആ. പ്ലൂട്ടോയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ജനിച്ചിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചാൽ അവർ പറയും 7-8. കാരണം നമ്മുടെ 247 ലധികം വർഷങ്ങൾ വേണം പ്ലൂട്ടോയ്ക്ക് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുവാൻ. ഇതിലേത് സമയമാണ് ശരിയായ സമയം? ഇനി കർത്താവിന്റെ സമയം എന്താ? നാം വായിച്ചു പത്രോസ് 3:8. കർത്താവിന് നമ്മുടെ 1000 ദിവസം ഒരു ദിവസം പോലെയാ. അപ്പോൾ കർത്താവിനിപ്പോൾ 1 വർഷവുമായില്ല, 2 വർഷവും ആ സോറി 2 ആ. യേശുവിനിപ്പോൾ 2 ആ. അതുകൊണ്ട് 2000 വർഷമായിട്ടും യേശു വന്നില്ലല്ലോ എന്ന് പറയുന്നത് ശാസ്ത്രീയ അറിവിന്റെ കുറവും അല്പപ്രാണികളായ നമുക്ക് ഈ 360 സമയരേഖകളുടെ ഒരു ചെറിയ പരിധിയിൽ പാർക്കുന്ന ത്രീ ഡൈമെൻഷൻ ബീങ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് ചിലർ താമസിക്കുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. സമയത്തെ കുറിച്ചുള്ള അറിവ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.
കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ ആകാശത്തെ കുറിച്ചുള്ള അറിവ്. രണ്ട് പത്രോസ് 3:10. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും.
ഞാൻ ഈ വാക്യങ്ങൾ ബൈബിളിൽ വായിച്ച കാലങ്ങളിൽ എനിക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് വിദ്യാഭ്യാസപരമായ വലിയ അറിവുകളൊന്നുമില്ല, ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ആകാശം എങ്ങനെ മാറിപ്പോകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വെടിവെച്ചാൽ ആകാശം പോകുമോ, ബോംബിട്ടാൽ ആകാശം പോകുമോ? അങ്ങനെ പോകുന്നതൊന്നാണോ ആകാശം എന്നൊക്കെ എന്റെ കൊച്ചു മനസ്സിൽ ഞാൻ ചിന്തിച്ച് അത്ഭുതത്തോടുകൂടി ഇരുന്നിട്ടുണ്ട്. സംശയത്തോടുകൂടി വാക്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ആകാശം ചുരുട്ടി മാറുമെന്നും അത് പഴകിപ്പോകുമെന്നും അത് കൊടിമുഴക്കത്തോടെയൊക്കെ ഒഴിഞ്ഞു പോകുമെന്നും എബ്രായ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാതെ ഞാൻ പകച്ചു നിന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ശാസ്ത്രീയമായ പുരോഗമനമുള്ള ഈ കാലഘട്ടത്തില് ഈ വചനങ്ങൾ എത്ര കൃത്യമാണ്, എത്ര അത്ഭുതകരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആകാശത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ മണ്ഡലമാണ്. ഏകദേശം 1200 കിലോമീറ്റർ നമ്മുടെ അന്തരീക്ഷ മണ്ഡലമാണ്. ഇത് വളരെ ശൂന്യമായൊന്നും കിടക്കുകയല്ല, ഇതിനെ തന്നെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ തട്ടുകൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ടോപ്പോസ്ഫിയർ, സാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ ഈ തട്ടുകളെ കുറിച്ച് പറയും. ഇവിടെയുള്ള വാതകങ്ങളെല്ലാം കൂടെ അടുക്കി വെച്ചാൽ 400 കിലോമീറ്റർ ഖനം വരുന്ന വലിയ സ്ഫോടനം ഉണ്ടാക്കുന്ന വാതകങ്ങൾ ഈ 1200 കിലോമീറ്ററിനുള്ളിലുണ്ട്. എന്തെല്ലാം വാതകങ്ങൾ? ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, ക്രിപ്റ്റോൺ, ഓസോൺ, സിനോൺ, നിയോൺ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഈ 1200 മൈലിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിലെല്ലാം ചേർത്താൽ 400 കിലോമീറ്റർ ഖനമുണ്ടാകും. അതിനൊരു സ്ഫോടനമുണ്ടാക്കിയാൽ ഈ ഭൂമി എന്ന് മാത്രമല്ല ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗോളങ്ങളും തകർന്നു പോകും. ഈ ഓരോ ആകാശ തട്ടുകളും നമുക്ക് വളരെ പ്രയോജനമാണ്. പ്രത്യേകിച്ച് അയണോസ്ഫിയർ ഒന്നില്ലായിരുന്നെങ്കിൽ റേഡിയോയുടെ പ്രവർത്തനങ്ങൾ തന്നെ, ഷോർട്ട് വേവിന്റെ പ്രവർത്തനങ്ങൾ തന്നെ എവിടെ എത്തുവാൻ കഴിയുമായിരുന്നു. ടോപ്പോസ്ഫിയർ ഒന്നില്ലായിരുന്നെങ്കിൽ, എന്തിനേറെ ടോപ്പോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയുമോ? കാർബൺ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് നാം ജീവിക്കുന്നതും കാർബൺ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇനി ലോകം തകരുവാൻ പോകുന്നതും. അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ സൂര്യൻ നമ്മളിൽ നിന്നും 9,30,000,000 മൈൽ അകലെ നിൽക്കുന്ന ഒരു ഗോളമാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. സൂര്യനാണ് നമുക്ക് ചൂടും വെളിച്ചവും നൽകുന്നത്. അവിടെ ഹൈഡ്രജൻ വാതകത്തിന്റെ അത്യുഗ്രമായ സ്ഫോടനമാണ് നമുക്ക് ചൂടായി കിട്ടുന്നത്. സെക്കൻഡിൽ 40,000,000 ടണ്ണിലധികം ഹൈഡ്രജൻ വാതകം സൂര്യൻ ഇന്ധനമായി ഉപയോഗിക്കുകയാണ്. ആ ഹൈഡ്രജൻ വാതകം അത്യുഗ്രമായ ചൂടിൽ പൊട്ടിത്തെറിച്ച് അതിന്റെ ആറ്റംസ് കൂട്ടിയിടിച്ച് നമുക്കിവിടെ പ്രകാശവും ചൂട് ലഭിക്കുകയാണ്. പക്ഷെങ്കിൽ ഇത്രയും അകലെ വരുന്ന ഈ ചൂട് അയണോസ്ഫിയറിൽ എത്തുമ്പോൾ അയണീകരണത്തിന് വേണ്ടി കുറെ ഉപയോഗിക്കപ്പെടും. ബാക്കി ചൂടാണ് താഴേക്ക് വരുന്നത്. അത് നേരെ ഓസോൺ ലെയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിലെ അൾട്രാ വയലറ്റ് രശ്മികളെ ഓസോൺ പിടിച്ചെടുക്കും. പിന്നെ ബാക്കി ഭാഗമാണ് ഇങ്ങോട്ട് വരുന്നത്. ടോപ്പോസ്ഫിയറിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പൊടിപടലങ്ങളും മറ്റു വാതകങ്ങളും ഇതിനെക്കുറിച്ച് തിരിച്ചു തന്നെ വിടും. പിന്നെ ഈ ഇതിൽ നിന്നെല്ലാം ഊർന്നിറങ്ങി താഴേക്ക് വരുന്ന ഈ ചൂട് കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഏകദേശം ഒരു 50-55% ചൂടും നഷ്ടപ്പെട്ട ആണ് വരുന്നത്. ആ ചൂടുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെയില്ല. അതിന് വേറൊരു പരിപാടി ദൈവം ചെയ്തിട്ടുണ്ട്, ഈ ചൂടിനെ തിരിച്ചുവിടും. അതിന് ഭൗമീകരണം എന്നാണ് പറയുന്നത്.
അങ്ങനെ വിടുന്ന ചൂട് മോലിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്ന വാതക ലയത്തിൽ ചെന്ന് തട്ടും.
അത് ശബ്ദം ആംപ്ലിഫൈ ചെയ്യുന്ന പോലെ തന്നെ ചൂടിനെ തടഞ്ഞു നിർത്തി ഫ്ലാസ്കിലെ വെള്ളം പോലെ നമുക്ക് ആവശ്യമുള്ള ചൂട് ഇവിടെ നൽകും. അങ്ങനെയാണ് നമുക്ക് ചൂട് ലഭിക്കുന്നത്. മോളിൽ നിന്നാണെങ്കിലും വാസ്തവത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചൂട് താഴെ നിന്നാണ്.
പക്ഷേ കാർബൺ ഡയോക്സൈഡിന്റെ അനുപാതം എന്ന് കൂടിയാലോ തണുത്തു വിറയ്ക്കുന്ന ഒരു മനുഷ്യൻ ശരീരത്തിലേക്ക് കമ്പിളി പുതപ്പെട്ടാൽ അവന്റെ തണുപ്പ് മാറും.
കമ്പിളിയിൽ ചൂടുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കമ്പിളി വസ്ത്രത്തിൽ ചൂടില്ല.
മനുഷ്യ ശരീരത്തിലെ ചൂടിനെ തടഞ്ഞു നിർത്താൻ കമ്പിളി വസ്ത്രത്തിന് കഴിയും.
തണുപ്പ് മാറേണ്ടതിന് ഒരു കമ്പിളി പുതപ്പിന് പകരം
100 കമ്പിളി പുതപ്പ് അവന്റെ ശരീരത്തിലേക്ക് ഒന്നിട്ടാലോ ആ ചൂടുകൊണ്ട് തന്നെ അവൻ മരിച്ചു,
അവന്റെ ചൂടുകൊണ്ട് തന്നെ. ഇതുപോലെ നമ്മുടെ വാഹനങ്ങളിൽ നിന്നും നമ്മുടെ റിഫൈനറികളിൽ നിന്നും നമ്മുടെ ഫാക്ടറികളിൽ നിന്നും
ഉയർന്നു വരുന്ന ഈ പുകപടലങ്ങൾ ഉണ്ടല്ലോ, ഈ കാർബൺ ഡയോക്സൈഡ്, അതിന്റെ അനുപാതം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്മൂലം ചൂട് ഇവിടെ വർദ്ധിക്കും.
ചൂട് വർദ്ധിച്ചാൽ ഫാൻ ഉണ്ടെങ്കിൽ,
എസി ഉണ്ടെങ്കിൽ ജീവിക്കാമെന്നാരും കരുതരുത്.
ഒരു ആഗോള താപനം, ഒരു ഗ്ലോബൽ വാർമിംഗിലേക്ക് ഈ ലോകം നീങ്ങുകയാണ്. ആർട്ടിക് അന്റാർട്ടിക്കയിലെ മഞ്ഞുകൾ ഉരുകിയാൽ, ഹിമാലയ സാനുക്കൾ ഉരുകിയാൽ
എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ന്യൂയോർക്കും ബോസ്റ്റണും ഒക്കെ വെള്ളത്തിനടിയിലായി പോകും. കേരളത്തിന്റെ കടൽത്തീരങ്ങൾ, ലക്ഷദ്വീപുകൾ, ദ്വീപ് സമൂഹങ്ങളായിരിക്കുന്ന ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോകും.
ബ്രിട്ടീഷുമാർ പറയുന്നതല്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്.
ഫ്രീസറുകളിലും ഫ്രിഡ്ജുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ ലെയറിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്,
ആകാശത്തെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അൺലെഡ് ഗ്യാസ്ലീൻ ഉപയോഗിക്കണമെന്നും പെട്രോൾ ഉപയോഗിക്കണമെന്നും പുക പരിശോധന കേന്ദ്രം ഉണ്ടായിരിക്കണമെന്നും വണ്ടികൾക്കൊക്കെ പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയുന്നത് ഈ ആകാശം തകരാതിരിക്കാനാണ്.
2000 വർഷം മുൻപ് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് മാത്രമല്ല യേശു പറഞ്ഞൊരു വാക്കോർക്കുക, ലൂക്കോസ് 21:26, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുകയും ഈ വചനങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ മലയാള മനോരമയിൽ ഞാൻ ഈ പ്രസംഗിച്ച വിഷയത്തെ ആധാരമാക്കി ചില ശാസ്ത്രീയ ചിന്തകൾ വന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. മനുഷ്യൻ ഇനിയും കുറെ നാളുകൾ ജീവിക്കുവാൻ വികസന പദ്ധതികളുമായി വരികയാണ്.
മനുഷ്യന്റെ സ്വപ്നങ്ങൾ പൂവണിയുമോ? ഇല്ല.
മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം പോരാ, മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ ശരിയായ നിലയിൽ കറങ്ങണം. സൂര്യൻ ഒരു സെക്കൻഡിൽ 2 arc seconds വീതം ചുരുങ്ങുകയാണ്.
ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കാർബൺ ഡയോക്സൈഡുകൾ ടോപ്പോസ്ഫിയറിലേക്ക് കുന്നുകൂടുകയാണ്.
ഓസോൺ ലെയർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുഖാന്തരം വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. സമുദ്രങ്ങളിൽ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകും, വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും, വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭം വന്നാൽ ഏത് ഗവൺമെന്റിന്, ഏത് വ്യക്തിക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയും? കാലവിനി അധികമില്ല എന്ന് ഈ പ്രകൃതി വിളിച്ചു പറയുന്നു. നമ്മുടെ കർത്താവും വരാറായി, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ പെയിന്റ് അടിക്കുകയും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് ബിസിനസിനെ കുറിച്ച് സ്വപ്നം കാണുകയും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ഇരുന്നു കൊണ്ട് ഭാവി വധുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു യുവാവ് എത്ര മടയനാണ്. എങ്ങനെങ്കിലും രക്ഷപ്പെടുവാൻ ഒരു രക്ഷാ ബോട്ടുണ്ടോ, ഒരു ബെൽറ്റ് ഉണ്ടോ എന്നാണ് അവൻ നോക്കേണ്ടത്. ഈ ഭൂമി മുങ്ങിത്താഴുന്ന ഒരു കപ്പൽ പോലെയാണ്, ഈ പ്രകൃതി മുങ്ങിത്താഴുന്ന ഒരു കപ്പൽ പോലെയാണ്. ഇവിടുന്ന് സകല ജീവജാലങ്ങളെയും തകർത്ത് കളയുവാനുള്ള എല്ലാ പരിപാടികളും മനുഷ്യൻ തന്നെ, ഈ പ്രകൃതി അവനിരിക്കുന്ന അവർഷത്തിന്റെ മുമ്പിൽ അവൻ കത്തിവെച്ചിട്ടുണ്ട്, കോടാലി വെച്ചിട്ടുണ്ട്. ഇനി മാനവ ലോകത്തിന് പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരുമനാഥനായ യേശുവിന്റെ വരവ് മാത്രമേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ ആകാശത്തെ കുറിച്ച് നീ അറിഞ്ഞിരിക്കണം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നുവെന്ന് പത്രങ്ങളിലും ടിവികളിലും ബൈബിൾ വിശ്വസിക്കാത്ത നിരീശ്വരന്മാരായ ശാസ്ത്രജ്ഞന്മാർ എഴുതിവിടുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിന്റെ പുനരാഗമനത്തിന്റെ അടയാളമായി പറഞ്ഞ വചനങ്ങളുടെ നിവൃത്തിയാണെന്ന് മനസ്സിലാക്കി ദൈവജനം യേശുവിന്റെ വരവിന് വേണ്ടി ഉണരണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക.
മൂലപദാർത്ഥത്തെ കുറിച്ചുള്ള അറിവ്, പത്രോസ് 2:3-10. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. മൂലപദാർത്ഥം അഥവാ ആറ്റം, ആറ്റമിനെ കുറിച്ചുള്ള അറിവുകൾ പണ്ടേ മനുഷ്യനുണ്ടായിരുന്നു. ഡെമോക്രിറ്റസ് എന്ന ഗ്രീക്ക് ചിന്തകനാണ് ആറ്റമിനെ കുറിച്ച് ഒരു ഫിലോസഫിക്കൽ ചിന്തയിൽ ലോകത്തോട് പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. ആറ്റം എന്നാൽ എന്താണ്? നമുക്ക് കാണുവാൻ കഴിയാത്തതും അദൃശ്യമായതും അപ്പോൾ തന്നെ ദൃശ്യമായതും ആറ്റംസിലാണ് സകലതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ ഈ ശരീരവും ഈ ഗ്ലോബും ഈ മൈക്രോഫോണും എല്ലാം ചെറിയ ചെറിയ ആറ്റംസുകളുടെ സംയോജനങ്ങളാണ്. സാധാരണ മെറ്റൽസുകളിലൊക്കെ കാണുന്ന ആറ്റംസിൽ എന്തുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഈ വാച്ചില് കോടാനുകോടി ആറ്റംസ് ഉണ്ട്. ഒരു മൊട്ട് സൂചിന്റെ മൊട്ടില് 10 ലക്ഷത്തിലധികം ആറ്റംസുകൾ കാണാം. അപ്പോൾ ആറ്റം എത്ര ചെറുതാണെന്ന് നിങ്ങൾ ഓർക്കുക. അതിനെക്കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ആറ്റം വിഭജിക്കപ്പെടുമ്പോൾ, മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയുമ്പോൾ ഭൂമിയും അതിലെ പണികളെല്ലാം വരുന്നു. എന്താണ് ആറ്റംസ്? ആറ്റംസിലെ ന്യൂക്ലിയസ്, ആറ്റമും ഒരു ലോകമാണ്, അതിന് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ എന്ന പോസിറ്റീവ് ചാർജ് ഉള്ള കണികളും ന്യൂട്രോൺ എന്ന ചാർജ് ഇല്ലാത്ത കണികളും ചേർന്നിരിക്കുക. ഇതിന് ചുറ്റും ഇലക്ട്രോൺ എന്ന നെഗറ്റീവ് ചാർജ് ഉള്ള കണികൾ മണിക്കൂറിൽ 36,000,000 സ്പീഡിൽ കറങ്ങുകയാണ്. അതാണ് ആറ്റം. ഈ ആറ്റം കത്തി അഴിഞ്ഞാൽ ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 2000 വർഷം മുൻപാണ് ഇത് പറഞ്ഞെന്ന് ഓർക്കണം. എന്നാൽ 18-ാം നൂറ്റാണ്ടില് അണുസിദ്ധാന്തത്തിന് ഒരു ശാസ്ത്രീയ മുഖം നൽകിയത് ജോൺ ഡാൾട്ടനാണ്. ഫിലോസഫിക്കൽ ചിന്തയല്ല, ഒരു ശാസ്ത്രീയമായ ചിന്ത. അദ്ദേഹത്തെ അണുസിദ്ധാന്തത്തിന്റെ പിതാവെന്ന് പോലും ശാസ്ത്രലോകം വിളിക്കാറുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ന്യൂക്ലിയസും അതിലൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, ആറ്റം കത്തി അഴിയുകയില്ല. ടോമിനോ എന്ന ഒരു പദത്തിൽ നിന്നാണ് അറ്റം എന്ന വാക്കുണ്ടായത്. The things which cannot be divided can be called atom. വിഭജിക്കാൻ കഴിയാത്ത ഒരു കണികയ്ക്ക് ആറ്റം എന്ന് പേരിടാം. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ
ശാസ്ത്രീയ കുതുകികൾ ജോൺ ഡാൽട്ടിന്റെ പിന്നിൽ അണിനിരന്നു.
മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നുള്ള ബൈബിൾ ചിന്തയെ അവരവഗണിച്ചു കളഞ്ഞു.
അത് അശാസ്ത്രീയമായിട്ടൊരു പക്ഷേ അവർക്ക് തോന്നിക്കാം. എന്നാൽ ശാസ്ത്രം പിന്നെയും പുരോഗമിച്ചു.
ശാസ്ത്രം പിന്നെയും പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ടിക്കോ ഫെർമി എന്ന ഒരു ഊർജതന്ത്രത്തെ ശാസ്ത്രജ്ഞനെ അദ്ദേഹം എണ്ണിപ്പിച്ചു.
അദ്ദേഹം 1942
December 2 കൊളംബിയയിലുള്ള ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ന്യൂട്രോൺ ഉപയോഗിച്ച് ആറ്റത്തെ വിഭജിച്ചു. അപ്പോൾ ആറ്റം വിഭജിക്കുവാൻ കഴിയുന്ന ഒന്നാണെന്ന് 1942 ശാസ്ത്രത്തിന് മനസ്സിലായി. ജോൺ ഡാൽട്ടിന്റെ ശാസ്ത്രീയ ചിന്ത ശാസ്ത്രലോകം തിരുത്തി. ബൈബിൾ സിദ്ധാന്തം അംഗീകരിച്ചു. ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ,
ശാസ്ത്രജ്ഞന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്
ബൈബിളിലെ ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരാൾ ഖണ്ഡിക്കാൻ പരിശ്രമിച്ചാൽ അതിലുണ്ടാകാവുന്ന അപകടം ഞാൻ ഓർപ്പിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സിദ്ധാന്തം ശരിയാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? ശാസ്ത്രം എപ്പോഴും തിരുത്തപ്പെടുന്നതാണ്. ഇന്ന് കണ്ടെത്തിയത് നാളെ കണ്ടെത്തിയില്ലെന്നും ഇന്നത്തെ കണക്കുകൂട്ടലുകൾ നാളത്തെ തെറ്റുകളായിട്ടും ശാസ്ത്രം തിരുത്താറുണ്ട്.
ബൈബിളിൽ തിരുത്തില്ല.
ഉദാഹരണമായിട്ട് ആറ്റം വിഭജിക്കപ്പെടുകയില്ല എന്ന് ആറ്റത്തെ കുറിച്ച് ആധികാരികമായ അറിവുണ്ടായിരുന്ന ലോകത്തിലെ അന്നത്തെ ലോകത്തിലെ ഏക മനുഷ്യനായിരുന്ന ജോൺ ഡാൽട്ടിൻ ആറ്റം വിഭജിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സിദ്ധാന്തം കൊണ്ടുവരുന്നവർക്ക് ബൈബിൾ തെറ്റാണെന്ന് തോന്നി. എന്നാൽ 1942 ടിക്കോ ഫെർമിയുടെ കാലം വന്നപ്പോൾ ജോൺ ഡാൽട്ടിന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് ബോധ്യമാകുകയും ബൈബിൾ സിദ്ധാന്തം ശരിയാണെന്നറിയുകയും ചെയ്തു. വികാലമായ ചരിത്രം കൊണ്ടും അപൂർണമായ ആർക്കിയോളജി കൊണ്ടും തെറ്റായ ശാസ്ത്രം കൊണ്ടും പൈശാചികമായിട്ടുള്ള ഹയർ ക്രിറ്റിസിസം തുടങ്ങിയ വേദശാസ്ത്രം കൊണ്ടും ഈ വേദപുസ്തകത്തെ അളന്നാൽ സത്യം കാണുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ തിരുവചനം നോക്കിയാൽ ഇതിലെ ഓരോ അക്ഷരങ്ങളും ശരിയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അവിടെ പത്രോസ് പറഞ്ഞ മറ്റൊരു ചിന്ത, ഈ മൂലപദാർത്ഥം കത്തി അഴിയുന്നതിലൂടെയാണ് ഭൂമിയും അതിന്റെ പണികളും വെന്നുപോകുന്നത്. 2000 വർഷം മുൻപ് വളരെയധികം അഗ്നിബാധകൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പത്രോസ് ലേഖ കണ്ടിട്ടുണ്ടാകും. പക്ഷെങ്കിൽ ഒരു കാട്ടുതീ ഉണ്ടായാൽ അവിടെയുള്ള കുറെ വീടുകൾ കത്തിക്കരിഞ്ഞു പോകുകയല്ലാതെ ഭൂമി കത്തി ഉരുകുന്നത് ആരും കണ്ടിട്ടില്ല. ഹിരോഷിമ നാഗാസാക്കിയിൽ അമേരിക്ക ബോംബിടുന്നതിന് മുൻപേ വലിയ സ്ഫോടനങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂമി കത്തി ഉരുകുന്നത് ആരും കണ്ടിട്ടില്ല. ബൈബിൾ പറഞ്ഞു ഈ ഏറ്റവും ചെറിയ കണികയായ ആറ്റം കത്തി അഴിയുന്നതിലൂടെ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഗലീല കടവിൽ ഒരു മുക്കുവനായിരുന്ന പത്രോസിലൂടെ ദൈവം പറഞ്ഞു.
അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം. പത്രോസ് ഒരു ശാസ്ത്രജ്ഞനായിരുന്നല്ല, പറയുന്ന കാലം 2000 വർഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചല്ലോ, എന്റെ അടുക്കൽ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനി ബൈബിളിനെ കുറിച്ച് പറയുവാൻ വന്നത് 1973 അവസാന മാസങ്ങളിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നെങ്കിലും ധാരാളം യോഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു സുവിശേഷത്തിന്റെ നോട്ടീസ് നൽകുകയോ ഒരു യോഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയോ ചെയ്ത ആരെയും എനിക്ക് ഓർമ്മയില്ല. എന്നോടാദ്യം ബൈബിളിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഞാൻ അതിനേക്കാൾ സാധാരണക്കാരനായിരുന്നു. അയാൾ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണ ബൈബിൾ വലിയ ഗ്രന്ഥമാണ്, അത് വലിയ ഗ്രന്ഥമാണ്, അത് വലിയ ഗ്രന്ഥമാണ്, അതിനേക്കാൾ വലുതൊന്നുണ്ട്. ഇങ്ങനെ ദൈവം പറഞ്ഞു. പാവം എനിക്ക് ആ മനുഷ്യനെ എന്റെ അടുക്കൽ നിന്ന് ഓടിക്കണമെന്ന് തോന്നി. ബൈബിളിനെ കുറിച്ച് ബൈബിളിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, അർത്ഥമില്ലാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഏത് മതവിശ്വാസികളും അവരുടെ ഗ്രന്ഥം വലുതാണെന്ന് പറയും, അതിനകത്ത് ഒത്തിരി ശാസ്ത്രമുണ്ടെന്നും പ്രവചനമുണ്ടെന്നും ആർക്കും പറയാം. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള വാക്കുകളായിരുന്നല്ലോ എനിക്ക് ആവശ്യം. എനിക്ക് കാര്യകാരണ സഹിതം ദൈവവാക്യത്തിൽ ഇന്നെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും കേട്ടിരുന്നേ. എന്റെ സമയം വേസ്റ്റ് ആകുന്നു എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുഞ്ഞിക്ക എന്ന പേരുള്ള ആ മാന്യ വ്യക്തിയോട് ചോദിച്ചു, എടോ തൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ദൈവത്തിന്റെ ഗ്രന്ഥമാണോ, ദൈവത്തിന്റെ പുസ്തകമാണോ? അദ്ദേഹം പറഞ്ഞു, അതെ അതെ ദൈവത്തിന്റെ പുസ്തകമാണ്. അടുത്ത ചോദ്യം, എടോ ഇതിനകത്ത് മത്തായി എഴുതിയ സുവിശേഷം എന്നുണ്ടോ? ഉണ്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം എന്നുണ്ടോ? ഉണ്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം എന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം വളരെ ഉത്സാഹത്തോട് പറഞ്ഞു. അടുത്ത ഞാൻ ചോദിച്ചു, മത്തായി ദൈവമാണോ, മർക്കോസ് ദൈവമാണോ, ലൂക്കോസ് ദൈവമാണോ? ഈ മനുഷ്യൻ എപ്പോഴാണ് എന്റെ ചോദ്യത്തിന്റെ കാര്യം മനസ്സിലായത്? അയാൾ പറഞ്ഞു, അല്ല ഇടോ തന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഇത് മത്തായി എഴുതിയതാണെന്നും മർക്കോസ് എഴുതിയതാണെന്നും ലൂക്കോസ് എഴുതിയതാണെന്നും എഴുതിയിരിക്കെ, മത്തായി മർക്കോസും ലൂക്കോസും ദൈവമല്ലാതിരിക്കെ, ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമാണ്, തനിക്ക് എങ്ങനെ എന്നോട് പറയുവാൻ കഴിയും? താൻ നുണ പറയുകയാണ്. പാവം ആ മനുഷ്യൻ എന്റെ അടുക്കൽ നിന്ന് പോയാൽ മതിയെന്നായി. അദ്ദേഹം ഒരു പരുവത്തിൽ എന്റെ അടുക്കൽ നിന്ന് കടന്നുപോയി. അദ്ദേഹം എന്റെ അയൽവാസിയായിരുന്നെങ്കിലും ഞാൻ ഈ ബൈബിൾ എടുത്തതിന് 8 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ആട്ടെ, ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ തന്നെ മറുപടി പറയുവാനായിട്ട് പരിശ്രമിക്കട്ടെ. ഇത് രമ്യാവും യെശയ്യാവും മോശയും മത്തായിയും മർക്കോസും ലൂക്കോസും എന്ന നമ്മളെ പോലെ 40 പേരെഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതെങ്ങനെ ദൈവീകമാകും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രന്ഥമാകും? ഈ ചോദ്യത്തിന്, ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് ലഭിച്ച മറുപടി ഞാൻ നിങ്ങളോട് പറയാം. BC 1500 മുതൽ AD 96 വരെയുള്ള 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് ബൈബിൾ. അത് ചരിത്രപരമായിട്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം. 1600 വർഷം കൊണ്ട് ഒരു പുസ്തകം എഴുതുവാൻ ഒരു സംഘം ആൾക്കാർക്ക് കഴിയുമോ, ഒരു വ്യക്തിക്ക് കഴിയുമോ? സാധിക്കില്ല. കാരണം ഒരാൾക്ക് 1600 വർഷം ജീവിക്കാൻ കഴിയുകയില്ല. ഒരു സംഘത്തിന് കഴിയുമോ? ഒരു പുസ്തക പ്രസാധക സംഘത്തിന് കഴിയുമോ? ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക തുടങ്ങിയ ലോക വിജ്ഞാനകോശങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്ന പുസ്തക കമ്പനികളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡയറക്ടർ മരിച്ചാൽ വേറെ ആളെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പുസ്തക കമ്പനിക്ക് 1600 വർഷം കൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കാൻ കഴിയുമോ? ഇല്ല. ഇല്ല എന്നതിനെ നിഷേധിക്കാൻ കഴിയാത്ത തെളിവ്, 1600 വർഷം കൊണ്ട് എഴുതിയ ഒരു പുസ്തകം ബൈബിൾ അല്ലാതെ ലോകത്തിൽ ഒരിടത്തും നാടിതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്തതിന്റെ കാരണം മനുഷ്യനാൽ അത് അസാധ്യമാണ്. കാരണം 1600 വർഷങ്ങൾ കൊണ്ട് ഭാഷകൾക്ക്, സംസ്കാരങ്ങൾക്ക്, ചിന്തകൾക്ക്, അറിവുകൾക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് 1600 വർഷം പഴക്കമുള്ള ഒരു പുസ്തകം ആർക്കും ഇറക്കുവാൻ കഴിയാതിരുന്നത്. അപ്പോൾ 1600 വർഷം കൊണ്ട് പുറത്തു വന്ന ഈ പുസ്തകം മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഇത് അമാനുഷികമാണ്. അമാനുഷികമെങ്കിൽ അത് ദൈവികമാണ്. മാത്രമല്ല, ഇതെഴുതിയ 40 മനുഷ്യർ തമ്മിൽ തമ്മിൽ പലരും കണ്ടിരുന്നില്ല, വ്യത്യസ്തരായിരുന്നു ഇവർ. ദാവീദ് തുടങ്ങിയ ആട്ടിടയന്മാർ, ശലോമോൻ തുടങ്ങിയ ലോകവിജ്ഞാനികൾ, ആമോസ് തുടങ്ങിയ കാട്ടത്തിപ്പഴം പെറുക്കി നടക്കുന്നവർ, പത്രോസിനെ പോലുള്ള മുക്കവന്മാർ ഇവരെല്ലാമാണ് ഈ 40 പേർ. സൂര്യനെ കുറിച്ച് എഴുതുവാൻ വാനശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച ഒരു PhD-ക്കാരനെയും ഇന്ത്യയിലിരുത്തി വേറൊരാളെ ഒരു MSc-ക്കാരനെ അമേരിക്കയിലിരുത്തി ഒരു SSLC-ക്കാരനെ റഷ്യയിലിരുത്തി എന്നെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ ഈ കുന്നന്താനത്തും ഇരുത്തി ഒരു 2-ാം ക്ലാസ്സുകാരനെ കോട്ടയത്തും ഇരുത്തി ഒരു 3-ാം ക്ലാസ്സുകാരനെ ചങ്ങനാശ്ശേരിയിലും ഇരുത്തി അങ്ങനെ 40 പേരെ ഇരുത്തിയിട്ട് സൂര്യനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അവരെല്ലാം എഴുതുന്ന ആ ലേഖനങ്ങൾ ചേർത്ത് വെച്ചാൽ സൂര്യനെ കുറിച്ചുള്ള ആധികാരികമായ പഠനമാകുമോ? PhD-ക്കാരന്റെ അറിവും MSc-ക്കാരന്റെ അറിവും 2-ാം ക്ലാസ്സുകാരന്റെ അറിവും എങ്ങനെയിരിക്കും? അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. എന്നാൽ ബൈബിളിൽ ലോകവിജ്ഞാനിയായ സൊലോമോൻ 40 വർഷങ്ങൾ ഈജിപ്തിന്റെ ജ്ഞാനം പഠിച്ച മോശയും ഒക്കെ എഴുതിയതിന്റെ ബാക്കി എഴുതിയത് പത്രോസും മറ്റുമാണ്. ഒരു പുസ്തകത്തിന്റെ അടുത്ത അധ്യായം പോലെ, ഒരു പുസ്തകത്തിന്റെ അടുത്ത പേജ് പോലെ എഴുതപ്പെട്ടിരിക്കുന്നതും ലോകചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. ഇതുപോലെ എഴുതുവാൻ നാൾ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമില്ല. ആകയാൽ ഇത് അമാനുഷികമാണ്. അമാനുഷികമെങ്കിൽ ദൈവികമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ എഴുത്തുകാർ തമ്മിൽ തമ്മിൽ കണ്ടിരുന്നില്ല. മോശ BC 1500 എഴുതിയെങ്കിൽ, മരുഭൂമിയിലാണ് എഴുതിയതെങ്കിൽ, സീനായിലാണ് എഴുതിയെങ്കിൽ, താൻ മരിച്ച 1500 വർഷം കഴിഞ്ഞാണ് ഗലീലക്കടലിൽ മീൻ പിടിച്ചിട്ട് ഇറങ്ങി വരുന്ന പത്രോസ് അതിന്റെ ബാക്കി എഴുതുന്നത്. തമ്മിൽ തമ്മിൽ കാണാതെ പല സ്ഥലങ്ങളിൽ ഇരുന്ന്, പല ഗുഹകളിൽ ഇരുന്ന് എഴുതിയ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്തപ്പോൾ ഒരു പുസ്തകമായി. ഇത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യത. മറ്റൊന്ന്, ഇത് കേവലം മാനുഷികമെങ്കിൽ ഈ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ പത്രോസിനെ പോലുള്ളവർക്ക് എഴുതുവാൻ കഴിയും? ഇത് ദൈവകൃപയല്ലെങ്കിൽ ഈ ഗോപാലകൃഷ്ണനെ പോലുള്ളവർക്ക് ഇതെങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇനി ഇത് മനസ്സിലാക്കുവാൻ ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ 14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നത്, ഒരു പുസ്തകം എഴുതുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് മാക്സിമം 10 ദിവസമാണ്. പ്രിന്റിംഗ് എല്ലാം ഉൾപ്പെടെ എനിക്ക് ആവശ്യം 1 മാസമാണ്. അതിൽ കൂടുതൽ വന്നാൽ എനിക്ക് സഹിക്കാനൊക്കെയില്ല. അത് ഈ യോഗങ്ങളെല്ലാം കഴിഞ്ഞ് എപ്പോഴേലും ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതിന് ഞാൻ ആരെയെങ്കിലും എഴുതാനായിട്ട് വിളിക്കും. അവര് മേശപ്പുറത്ത് പേനയും പെൻസിലുമായിട്ടിരിക്കും. ഞാൻ ഇങ്ങനെ നടക്കും, എന്റെ ഹൃദയത്തിൽ വരുന്ന ആശയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അവരിത് കേട്ടെഴുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാൽ എന്നെ എഴുതാൻ സഹായിച്ചവരുള്ള നന്ദി സൂചകമുണ്ട്. പക്ഷെങ്കിൽ അവരെഴുതിയതെങ്കിലും അവരുടേതല്ല പുസ്തകം, അവരുടേതല്ല ആശയം. പേര് വെക്കുമ്പോൾ എന്റേതേ വെക്കത്തുള്ളൂ. ഇതുപോലെ 40 പേരും മനുഷ്യനാണ്, ദൈവം പറഞ്ഞത് കേട്ടെഴുതിയവരാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതിയെന്നും മർക്കോസ് എഴുതിയെന്നും ലൂക്കോസ് എഴുതിയെന്നും ഇതിൽ എഴുതിയിരിക്കുന്നത്. എത്ര അത്ഭുതകരമായ വചനങ്ങൾ! കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 3 ശാസ്ത്രീയ ചിന്തകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. 1 സമയം, 2 ആകാശം, 3 മൂലപദാർത്ഥങ്ങൾ. 100 വർഷം മുൻപ്, 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരുന്ന ഈ വചനങ്ങൾ ലോകത്തോട് പറയുവാൻ ദേവദാസന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ശാസ്ത്രം ഈ നിലയിൽ പുരോഗമിച്ചിരുന്നില്ല. ശാസ്ത്രം പുരോഗമിക്കുന്നതോറും ബൈബിളിന്റെ പ്രസക്തി വർദ്ധിക്കും. ശാസ്ത്രം പുരോഗമിക്കുന്നതോറും മനുഷ്യന് ബുദ്ധി കൂടുന്തോറും ബൈബിളിന്റെ പ്രസക്തി വർദ്ധിക്കും. അതിനൊരു ഗ്രഹിക്കുവാനായിട്ട് കൂടുതൽ കഴിയും. ഈ തലമുറയിൽ ഈ 3 കാര്യങ്ങളും ശാസ്ത്രീയമായി നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഇവ 3ഉം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളായതുകൊണ്ടും പത്രോസിലേ ആ പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 2 പത്രോസ് 3:11. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. സമയത്തെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ആറ്റംസിനെ കുറിച്ചും അത് വിഭജിക്കപ്പെട്ടാൽ ഭൂമിയിലുള്ള മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയെ അഴിഞ്ഞാൽ ഭൂമിയിലെ പണികളെല്ലാം വെന്തു പോകുന്നതും കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളായി 2000 വർഷങ്ങൾക്ക് മുൻപ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ 19 നൂറ്റാണ്ടുകൾ വരെ ജീവിച്ചിരുന്ന ക്രൈസ്തവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരുന്നതും ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമുക്ക് മനസ്സിലാക്കുകൊണ്ടൊക്കെ വണ്ണം ശാസ്ത്രം പുരോഗമിച്ച് സത്യം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു കാണുകേ. ഈ സമയത്ത് ഞാനും നിങ്ങളും യേശുവിന്റെ വരവിൽ ഉണർന്നില്ലെങ്കിൽ ലോഹയുടെ കാലം പോലെ എന്ന മനുഷ്യപുത്രന്റെ വരവാകും. നീ തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സന്ദർഭത്തിൽ ഒലിവുമലയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യേശുവിനെ നോക്കി ഹൃദയം മുഴുവൻ വേദനയുമായി നിന്ന ശിഷ്യന്മാരോട് മാതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രവൃത്തി 1:11. അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവ് തന്റെ ഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെ നിൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. 1 തെസ്സലോനിക്കർ 4:16. യേശുവിന്റെ അന്ത്യത്താഴ സമയം സീയോൻ കുന്നിലെ മാളിക മുറിയിൽ നടത്തുകയാണ്. ക്രിസ്തുവിനറിയാം അല്പം കഴിഞ്ഞാൽ തൻ ഗെത്സെമനയിലേക്ക് പോകും, അവിടെ വെച്ച് താൻ അറസ്റ്റ് ചെയ്യപ്പെടും, ഗോൽഗൊത്തായുടെ മലമുകളിൽ താൻ ക്രൂശിക്കപ്പെടും. ഈ ധാരുണമായ രംഗം കാണുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കാത്ത ശിഷ്യന്മാർ ഇവിടെ ഹൃദയം തകരും. അവർക്ക് നിരാശയും തങ്ങൾ നിരാലംബരമെന്ന് തോന്നും. അത് വരാതിരിപ്പാൻ ക്രിസ്തു മരിക്കുന്നതിന് മുമ്പേ അവരെ വിളിച്ച് അവരോട് സംസാരിക്കുന്ന വാക്കുകളാണ് യോഹന്നാന്റെ സുവിശേഷം 14:4. കർത്താവരോട് പറയുകയാണ്, അതിനു മുൻപായി കർത്താവരോട് താൻ ക്രൂശിക്കപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞു. യേശുവിന്റെ ജനനം യാദൃശ്ചികമായിരുന്നില്ല, യേശുവിന്റെ മരണം യാദൃശ്ചികമായിരുന്നില്ല. അവയെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ യേശു മറ്റു പ്രവാചകന്മാരും ഇവിടെ പ്രസംഗിച്ചിരുന്നു, പ്രവചിച്ചിരുന്നു. ക്രിസ്തുവും തന്റെ മരണത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പ്രവചിച്ചു. എങ്ങനെ മരിക്കും, എവിടെ മരിക്കും, എപ്പോൾ മരിക്കും, എന്തിനു മരിക്കും, താൻ 3-ാം നാൾ ഉയർത്തെ നിൽക്കുമെന്നും അവരോട് നേരത്തെ പ്രസംഗിച്ചിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരുടെ എല്ലാം ഹൃദയം വേദനയിലായിരുന്നു, കാരണം യേശു പറഞ്ഞതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പി, എന്റെ പിതാവിനെ വിശ്വസിപ്പി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. യോഹന്നാൻ 14:1-2 വാക്യം. അതിന്റെ അർത്ഥം ശിഷ്യന്മാരെ ഗെത്സെമനയിൽ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഗോൽഗൊത്തായിൽ ഞാൻ ആണികളെ തൂങ്ങിക്കിടക്കുമ്പോൾ, ഈ രണ്ട് ജീവിതത്തിന്റെ അവസാനമാണെന്ന് നിങ്ങൾ കരുതരുത്. ലോകമനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. മാനവ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ളൊരു ബലിയാണത്. അത് ഞാൻ സഹിച്ചേ. പക്ഷെങ്കിൽ ഈ മരണം വഴിയായി ഞാൻ കടന്നു പോകുന്നത് നിങ്ങൾക്കൊരു ഭവനമൊരുക്കുവാനാണ്. എന്റെ അവസാനമാണെന്ന് ലോകത്തിന് തോന്നിയാലും ഞാൻ ഭവനമൊരുക്കി കഴിഞ്ഞാൽ മടങ്ങി വരും. മടങ്ങി വന്നിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തിടും.
എന്ന് ഉറപ്പായ വാക്ക് പറഞ്ഞിട്ടാണ് യേശു ക്രൂശിക്കപ്പെടേണ്ടതിന് ഗോൾഗോത്തായിലേക്ക് കടന്നുപോയത്. അപ്പോസ്തലന്മാർ പറഞ്ഞതും ദൂതന്മാർ പ്രസ്താവിച്ചതും യേശു ഉറപ്പിച്ചതുമായ കർത്താവിന്റെ വാക്തത്വം ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. യേശു വരുമ്പോൾ എന്ത് സംഭവിക്കും? യേശു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. യേശു ക്രിസ്തുവിന് വേണ്ടി ജനലക്ഷങ്ങൾ ഇവിടെ മരിച്ചിട്ടുണ്ട്, സ്റ്റേൻഗ്രഹാം ഇവിടെ മരിച്ചിട്ടുണ്ട്, അതുപോലെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിൽ ഇനി അനേകർ മരിച്ചു വന്നിരിക്കും. അവർക്ക് വേണ്ടി യേശു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയില്ല. അവിടെ വന്ന് യേശു ഒരു നിമിഷം മൗനമായി നിൽക്കുകയില്ല. അവിടെ വന്ന് യേശു പുഷ്പാർച്ചന നടത്തുകയില്ല. എന്നാൽ യേശു വരുമ്പോൾ തന്റെ ഭക്തന്മാരെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിനുള്ള കഴിവന്റെ യേശുവിനുണ്ട്. മരിച്ച നാല് ദിവസമായ ലാസറിനെ അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ലാസറിന്റെ കല്ലറയിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കർത്താവിനെ മരിച്ച് അടക്കി ആ കല്ലറയിൽ വെച്ചു, റോമൻ മുദ്ര വെച്ചു, പടയാളികൾ കാവൽ നിന്നു. എന്നാൽ എന്റെ യേശു മരണത്തിൽ ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറയ്ക്കകത്ത് ഞാൻ കയറിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനും മരണത്തിൽ നിന്ന് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനും സ്വയമായി ഉയർത്തെഴുന്നേറ്റവനുമായ കർത്താവിന് മരിച്ചവന്റെ ഭക്തന്മാരെ ഉയർപ്പിക്കുവാൻ ശക്തിയുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് മുൻപായി കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, പത്രോസിനെ, പൗലോസിനെ, യോഗന്നാരെ, സ്റ്റെയിൻ ഗ്രഹാമിനെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപായി കടന്നുപോയ എല്ലാവരെയും യേശുവിന്റെ വരവിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ പ്രത്യാശ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജീവനോട് ഇരിക്കുന്നവരെ രൂപാന്തരപ്പെടും. മരണമില്ലാത്ത ഒരു ശരീരത്തിന് ഉടമകളാകും. ഇന്ന് നമ്മുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. കാലിന്റെ വേദന, കൈയുടെ വേദന, കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ബ്രെയിനിന്റെ പ്രശ്നങ്ങൾ, 100 പ്രശ്നങ്ങൾ. എന്തെല്ലാം മെഡിക്കൽ സയൻസ് പുരോഗമിച്ചാലും മനുഷ്യന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. എന്നാൽ യേശു വരുമ്പോൾ മരണമില്ലാത്ത ഒരു ശരീരത്തിന്റെ ഉടമകളായി വിശുദ്ധന്മാരുടെ ശരീരം തീരും. രോഗമില്ലാത്ത, ജലനരകളില്ലാത്ത, മരണമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത ഒരു പുനരുദ്ധാന ശരീരത്തിന്റെ ഉടമയാകും. അതിനു വേണ്ടിയാണ് യേശു വരുന്നത്. ആ വരവിന്റെ അടയാളമായി 3 കാര്യങ്ങൾ: സമയം, ആകാശം, മൂലപദാർത്ഥങ്ങൾ. പത്രോസിന്റെ ഈ പ്രവചനത്തിന്റെ വിശദീകരണം നാം ചിന്തിച്ചു. ഇതെല്ലാം ഇപ്പോൾ തന്നെ സംഭവിച്ചിരുന്നിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കാന്ത, താമസം എന്തോ? കാന്തൻ തന്നെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക: ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ യേശു കർത്താവിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമയുടെ വലിപ്പം. യേശുവിന്റെ വരവിൽ അങ്ങ് രണ്ടുപേരുടെ കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അങ്ങ് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അങ്ങ് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ മഹോപദ്രവ കാലത്തിലേക്ക് തള്ളപ്പെടുക, നരകത്തിലേക്ക് തള്ളപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ശരീരത്തിന്റെ ഉടമയായി നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് എടുപ്പിക്കപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. തള്ളപ്പെടുന്ന ഏത് വ്യക്തിയും തന്റെ നിത്യത മുഴുവൻ നിത്യ നരകത്തിൽ കഴിയേണ്ടി വരും. അത് വേദപുസ്തകം പറയുന്ന ഒരു യാഥാർത്ഥ്യം. വെളിപ്പാട് 20:15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിപ്പെടും. അങ്ങനെ ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എല്ലാവരും മനസ്സാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിലെടുക്കപ്പെടേണ്ടതിന് കർത്താവ് വരാതെ നിങ്ങളുടെ മാനസാന്തരം നോക്കി ദീർഘക്ഷമയോടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിൽ അതിനു മുൻപ് നിങ്ങൾ മരിച്ചുപോയെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ജീവനോടിരിക്കുന്നെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? 1, യേശു കർത്താവിനെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. മദ്യപാനം, വ്യഭിചാരം, മോഷണം, ചതി, നിരപരാധികളെ ഉപദ്രവിക്കുക തുടങ്ങിയ പാപവഴികളെ ഉപേക്ഷിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് മുങ്ങിത്താഴുവാൻ ആഴമുള്ള ഒരു ജലാശയത്തിൽ അഭിഷിക്തനായ ഒരു ദൈവദാസന്റെ കരത്തിന്റെ കീഴിൽ സ്നാനപ്പെട്ട യേശുവിനോട് ചേരണം. അങ്ങനെ ജലസ്നാനമേറ്റവർ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ പാപത്തോടും ദുരുപദേശത്തോടും വേർപെടേണം. കർത്താവിന്റെ അപ്പവീഞ്ഞി ശരീരത്തെയും രക്തത്തെയും ചിത്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അപ്പവീഞ്ഞികൾ കൊണ്ട് നടത്തുന്ന കർത്തൃമേശയിൽ പങ്കെടുക്കണം. വിശുദ്ധിയായി ജീവിക്കണം. അങ്ങനൊരു വ്യക്തി മരിച്ചുപോയാൽ യേശു വരുമ്പോൾ ഉയർത്തുക, ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടും. അല്ലാത്തവർ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടും. പിന്നെ ഒരു നിത്യനരകം മാത്രമേ അവർക്ക് ശേഷിക്കുന്നുള്ളൂ. എന്നാൽ ആരും നശിച്ചു പോകാതിരിപ്പാനും ആരും നരകത്തിൽ പോകാതിരിപ്പാനും കർത്താവ് ഇച്ഛിച്ചിട്ട് അവൻ ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നു. നീ രക്ഷിക്കപ്പെടേണ്ടതിന്, നീ സ്നാനപ്പെടേണ്ടതിന്, നീ അഭിഷേകം പ്രാപിക്കേണ്ടതിന്, നീ വേർപെടേണ്ടതിന്, നീ വിശുദ്ധിയോട് ജീവിക്കേണ്ടതിന്, നീ നിന്റെ പാപ വഴികളെ ഉപേക്ഷിക്കേണ്ടതിന്, നീ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അവൻ ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നു. ആരും നശിച്ചു പോകാതെ. നീ നശിക്കാൻ കർത്താവിന് ആഗ്രഹമില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നശിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ല. നിന്റെ കുടുംബജീവിതം നശിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ല. നിന്റെ ബിസിനസ് നശിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ല. നിന്റെ വാഹനം നശിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ല. നിന്റെ രാജ്യം നശിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ല. ആരും നശിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരും നശിക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഈ ദീർഘക്ഷമയുടെ കാലത്ത് നീ ഒരുങ്ങിക്കൊള്ളേണം, ഉണർന്നുകൊള്ളേണം. സമയം വിളിച്ചു പറയുന്നത്, ആകാശം വിളിച്ചു പറയുന്നത്, മൂലപദാർത്ഥങ്ങൾ വിളിച്ചു പറയുന്നത് യേശു വരാറായി എന്നാണ്. ദീർഘക്ഷമയുടെ കാര്യം പറയുമ്പോൾ മധുരയിൽ ഒരു ദാരുണമായ ആക്സിഡന്റിൽപ്പെട്ട എന്റെ മൂത്ത സഹോദരൻ പൊന്നപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു രംഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ ഒരു ദിവസം ടോർച്ചുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമമായ കൊച്ചിറയിൽ, ഞാൻ വളർന്ന എൻ്റെ ഭവനത്തിനടുത്തൂടെ, എൻ്റെ ദേശത്തിൻ്റെ വീടിനടുത്തൂടെ ഞങ്ങളുടെ ഒരു കുളത്തിലേക്ക് നടന്നു പോവുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിന്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പൊന്നപ്പൻ്റെ വീടിന് തൊട്ടു പുറകിൽ ഒരു ശവമാണ്, ആരെയോ കുഴിച്ചിട്ടതാണ്. ഞാൻ ലൈറ്റ് അടിച്ചു. എൻ്റെ കൂടെയുള്ള ആളിനോട് പറഞ്ഞു, ഇവിടെയാണ് അടക്കിയത്. ആ സ്വപ്നം എന്നെ ഭയപ്പെടുത്തി. ഞാൻ ഞെട്ടി ഉണർന്നു. എനിക്ക് ആശ്വാസം തോന്നി, അതൊരു സ്വപ്നമായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു മൃതശരീരവും അടക്കിയിരുന്നില്ല, ദഹിപ്പിച്ചിരുന്നില്ല. എൻ്റെ അമ്മ അന്ന് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ? സ്വപ്നമാണ്, പക്ഷെ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടാകുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെങ്കിൽ സ്വപ്നമാണെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ എവിടെയോ പോകുവാൻ ഒരുങ്ങി വീടിൻ്റെ മുറ്റം നിൽക്കുന്നു. എന്നെ കണ്ട മാത്രയിൽ അമ്മ ചോദിച്ചു, മോനെ നീ വിവരമൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനിവിടെ ഓടി വന്നതാണ്. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചു. നീ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. എൻ്റെ മൂത്ത സഹോദരൻ ഒരു സൈക്കിളിൽ പോകുമ്പോൾ ഒരു ജീപ്പ് ഇടിക്കുന്നു. ജീപ്പ് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഉടമസ്ഥനെ മറ്റൊരാൾ. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ച ആളാണ് വണ്ടി ഓടിച്ചത്. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനെ ഇടിച്ചുവെങ്കിലും തൻ്റെ കാല് വിറച്ചുപോയി, കൈ വിറച്ചുപോയി, ബ്രേക്ക് വിട്ടുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ജ്യേഷ്ഠനെയും സൈക്കിളുമായിട്ട് കുറേ ദൂരം ഈ വണ്ടി വലിച്ചുകൊണ്ടുപോയി. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുപോയി. ഞാനും അമ്മയും വേഗം എൻ്റെ ജ്യേഷ്ഠനെ കാണുവാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള പുറ്റടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു.
ശരീരം മുഴുവൻ പനിയും കെട്ടുമായിട്ടെന്റെ ജേഷൻ കിടക്കുകയാണ്. ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്റെ ജേഷന്റെ ആന്തരിക അവയവങ്ങൾക്കൊന്നും കേടില്ല. കൈകൾ കൊടുവില്ല, കാലുകൾ കൊടുവില്ല, തലമുടിയൊക്കെ കുറച്ചു പോയിട്ടുണ്ട്. ശരീരത്തിലെ മാംസവും തൊലിയും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ദുസ്സഹമായ വേദനയിൽ താൻ കിടക്കുകയാണ്. ആ ഡോക്ടറുടെ വാക്കുകൾ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞാൻ എൻ്റെ ജേഷന്റെ കട്ടിലിനടുക്കൽ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞു, എൻ്റെ ജേഷന്റെ വീടിൻ്റെ പുറകിലുള്ള ആ ശവമാടത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ഞാനത് കണ്ട ഞെട്ടി ഉണരുകയായിരുന്നു. അതൊരു സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമുണ്ടായെങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ഇതിലെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കതിനെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിലും ഞാൻ അമ്മയാണെന്ന് ഓർത്തു. ജേഷന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എൻ്റെ ജേഷനെ വിടുവിച്ചതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതെല്ലാം കേട്ടു. എൻ്റെ മൂത്ത സഹോദരനായിരുന്നെങ്കിലും അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം ചേച്ചാവുന്ന കടയിൽ, നമ്മുടെ ഗീവർച്ചാന്റെ കടയിൽ പല പ്രാവശ്യം വന്നിരുന്ന നിങ്ങൾ ചെന്ന് കണ്ടു കാണും. കാരണം ഗീവർച്ചാന്റെ മകളും അദ്ദേഹത്തിൻ്റെ മകളും ആന്ധ്രായിൽ നേഴ്സിംഗിനെ പഠിച്ചതാണ്. ഈ കുന്നനാലത്ത് അദ്ദേഹം പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയുമായിരുന്നു. അദ്ദേഹം എതിർക്കുകയില്ല, താൻ അത് കേൾക്കും. അങ്ങനെ നീണ്ട 15 വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ ജേഷൻ എന്നെ കാണുവാൻ വീണ്ടും ഞാൻ വീട്ടിൽ പോയി. ഇമ്മുണ്ടിപ്പള്ളിയിൽ നിന്ന് കട്ടപ്പനയിൽ എനിക്കൊരു യോഗം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ജേഷന്റെ വീട്ടിൽ വന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞിട്ട് യോഗത്തിന്റെ സംഘാടകർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അത് കഴിക്കാതെ 10-30 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പാതിരാത്രിയിൽ ഞാൻ എൻ്റെ ജേഷന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ മുണ്ടിപ്പള്ളി വരുമ്പോൾ ഞങ്ങൾ ഏകദേശം നേരമെടുത്തു. അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ജേഷനും സ്നേഹിതരും രാമേശ്വരം ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ എല്ലാം സന്ദർശനമെല്ലാം കഴിഞ്ഞ് അവർ സന്തോഷമുള്ളവരായി മടങ്ങി വരുമ്പോൾ മധുരയിൽ വെച്ച് അവരുടെ വണ്ടി ഇടിച്ചു. ചിലർ മരിച്ചു. ഒരു ടെലിഫോൺ കോൾ എനിക്ക് കിട്ടുന്നത് ഈ ആക്സിഡന്റിനെ കുറിച്ചാണ്. മധുരയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എളുപ്പം അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് എൻ്റെ ജേഷന് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്, പണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണ്ട, കിട്ടിയിരിക്കണം, ഞങ്ങളിതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ മുണ്ടിപ്പള്ളിയിൽ നിന്ന് മധുരയിലേക്ക് തിരിച്ചു. ഞാൻ മധുര മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ എൻ്റെ ജേഷൻ മധുര മെഡിക്കൽ കോളേജിൽ ഒരു എ സി റൂമിലാണ്. അവിടെ ആക്സിഡൻ്റ് ആയിട്ടുള്ള പലർക്കും ഒരു വരാന്തയിൽ കിടക്കുമ്പോൾ എൻ്റെ ജേഷന് നല്ല ട്രീറ്റ്മെൻറ്റ്, ഡോക്ടറും നേഴ്സസും ഒക്കെ അടുത്തുണ്ട്. ഞങ്ങളെ പ്രതീക്ഷ നിൽക്കുകയാണ്. അവരുടെ പ്രതീക്ഷ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സ്കാൻ റിപ്പോർട്ടുകളൊക്കെ എളുപ്പം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സ് കുറെ കൂടെ അങ്ങ് അസ്വസ്ഥമായി. മെഡിക്കൽ കോളേജിലെ കാര്യമല്ലേ, മധുര മീനാക്ഷി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ഹോസ്പിറ്റൽ മധുരയിലുണ്ട്. ഞങ്ങൾ എളുപ്പം അവിടെ എൻ്റെ ജേഷനെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു പ്രശസ്തയായ ഒരു ന്യൂറോ സർജൻ എൻ്റെ ജേഷനെ എളുപ്പം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തലയൊട്ടിയെല്ലാം പൊളിച്ച് ഓപ്പറേഷൻ നടത്തിയാണ്. ഞങ്ങളിങ്ങനെ പുറത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ജേഷനെ കൊണ്ടുവന്ന് വെന്റിലേറ്ററിലാണ് ഇട്ടത്. അപ്പോൾ ഞാനൊരു ഓക്മോൻ ഒരു ടേപ്പർ കാർഡ് ഈ വെച്ച് എൻ്റെ ജേഷൻ്റെ കിടക്കയുടെ അടുക്കൽ വെച്ചു. സുവിശേഷം പറയുവാനാണ്. കാരണം മനുഷ്യൻ ഒരിക്കൽ മരിച്ചേ ഒക്കും, ഞാനും നിങ്ങളും മരിക്കും. അത് ഒരു കാര്യമൊന്നുമില്ല. കൊല്ലുന്നയാളും മരിക്കും, ഘാതകനും മരിക്കും. ജനിച്ചാൽ ഒരുപക്ഷെ മരിച്ചേ ഒക്കും. പക്ഷെ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ലല്ലോ. രക്ഷ പ്രാപിക്കാതെ, മോക്ഷം പ്രാപിക്കാതെ, യേശുവില്ലാതെ മരിച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ പോകുന്ന നിത്യനരകത്തിലേക്കാണ്. അതെനിക്കറിയാമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ രക്തമാണ്. എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ കർത്താവിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ ഈ ന്യൂറോ സർജൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം കളഞ്ഞിരുന്നു. കാരണം തൻ്റെ തലയൂട്ടി ഈ തന്നെ മുറിഞ്ഞ് ബ്രെയിനകത്ത് കുത്തിക്കയറി കഴിഞ്ഞിരുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു 5 മിനിറ്റ് തൻ്റെ രക്ഷിതാവിനെ സ്വർഗത്തിലേക്ക് പോകുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, യേശുവിനെ അറിയുവാൻ എൻ്റെ ജ്യേഷ്ഠനൊരു സുബോധം കൊടുക്കണമേ. 5 മിനിറ്റ് നേരം എൻ്റെ ജ്യേഷ്ഠന് സുബോധം കൊടുക്കണമേ. ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഉപസിച്ചു. എൻ്റെ സഹോദരി ഇവിടെയുണ്ട്, അവളും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ദൈവം മറുപടി നൽകിയില്ല. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു. 15 വർഷങ്ങൾക്കുമുമ്പ് ഞാൻ കണ്ടതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ പുറകിൽ എൻ്റെ ജ്യേഷ്ഠനെ അടക്കം ചെയ്തു. ഈ മുണ്ടിപ്പള്ളിയിൽ നിന്ന് പലരും ആശംസംസ്കാര ശുശ്രൂഷിക്കും. പങ്കെടുക്കുക, അവിടെ എത്തിയിരുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ആ വഴിയെ പോയി. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ ശവമാടത്തിൻ്റെ അടുക്കൽ ചെന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആ സ്വപ്നം ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ദൈവം എന്തുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ 5 മിനിറ്റ് കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ല? എത്രയോ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ പേരെ കർത്താവ് ലഭിച്ചിട്ടുണ്ട്, മരണക്കിടക്കിൽ കിടന്ന് എത്രയോ പേരെ രക്ഷപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മുണ്ടിയപ്പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം കേട്ടില്ല. എൻ്റെ കാതിൽ ഒരു ശാന്തമായൊരു ശബ്ദം, 15 വർഷം ഞാൻ പുണ്യത്തിന് കൊടുത്തു, 15 വർഷം ഞാൻ എൻ്റെ ജ്യേഷ്ഠന് കൊടുത്തു. ദീർഘക്ഷമയ്ക്കൊരു പരിധിയുണ്ട്, ദീർഘക്ഷമയ്ക്കൊരു പരിധിയുണ്ട്.
മരണം നിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പേ ദീർഘക്ഷമയോട് കാത്തിരിക്കുന്ന, നിനക്ക് വേണ്ടി മുൾമുടി ചൂടിയ, നിനക്ക് വേണ്ടി കുരിശെടുത്ത, നിനക്ക് വേണ്ടി മൂന്നാണികളിൽ തൂങ്ങിയ, നിനക്ക് വേണ്ടി മരിച്ച പാപവിമോചകനായ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചു കൊള്ളുക. കുന്നന്താനം ദേശമേ രക്ഷ പ്രാപിച്ചു കൊള്ളുക.
ഇന്ന് രാത്രി
ഈ കഥാവായ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുവാൻ താല്പര്യമുള്ളവരെല്ലാം തങ്ങളുടെ കരങ്ങൾ ഉയർത്താം. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ആ കരങ്ങളെ താഴ്ത്തിയിടാം. എല്ലാവരും തലകൾ വണക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കുക. താല്പര്യമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. അവർക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിൽ നിന്നും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. ആഗ്രഹമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക, ഉയർത്തിപ്പിടിക്കാം. കരങ്ങളെ താഴ്ത്തിയിടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപത്തോടും ദുരുപദേശത്തോടും വാർവിട്ട് ജീവിക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർ തങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കാം. അവർക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ താഴ്ത്തിയിടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.